നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
നമസ്കാരം ദീപു ജോസ്, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം
ദീപു. എന്തായാലും ദീപു വരച്ച ചിത്രത്തിന് നോർത്തേൺ ടെറിട്ടറി സർക്കാർ നൽകുന്ന സീനിയർ ടെറിട്ടോറിയൻസ് ആർട്ട് അവാർഡ് ലഭിച്ചിരിക്കുകയാണല്ലോ, അഭിനന്ദനങ്ങൾ ആദ്യം തന്നെ.
താങ്ക് യു
ദീപു. ഈ അവാർഡ്, അതായത് സീനിയർ ടെറിട്ടോറിയൻസ് ആർട്ട് അവാർഡ്, ഈ അവാർഡിനെ കുറിച്ച് തന്നെ ഒന്ന് പറയാമോ ആദ്യം?
പ്രസ്റ്റീജിയസ് സീനിയർ ടെറിട്ടോറിയൻ ആർട്ട് അവാർഡ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 21-22 വർഷക്കാലമായിട്ട് ഈ ടെറിട്ടറിയിൽ താമസിക്കുന്ന എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ആർട്ട് അവാർഡാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇവിടുത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ആർട്ട് അവാർഡ് ഇതാണ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള ടെറിട്ടറിക്ക് വേണ്ടി, ഇവിടുത്തെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സീനിയർ ആയിട്ടുള്ള ടെറിട്ടോറിയന്റെ പോർട്രേറ്റ് വരച്ച് അത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ വരയ്ക്കുന്ന ആളും അതുപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റും രണ്ടുപേരും ടെറിട്ടറിയിലുള്ളവരായിരിക്കണം, നോർത്തേൺ ടെറിട്ടറിയിൽ ഉള്ളവരായിരിക്കണം. അങ്ങനെ അത് ഇയർലി എൻട്രി അവർ ക്ഷണിക്കും. അന്നേരം നമ്മൾ ഈ പോർട്രേറ്റ് നമ്മൾ വരച്ചിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നല്ല പോർട്രേറ്റ് സെലക്ട് ചെയ്തിട്ട് അവർ അവാർഡ് കൊടുക്കുന്ന രീതിയാണ് ഈ പ്രസ്റ്റീജിയസ് സീനിയർ ടെറിട്ടോറിയൻ ആർട്സ് അവാർഡ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ വർഷത്തെ അവാർഡാണ് ഇപ്പോൾ ദീപുവിന് ലഭിച്ചിരിക്കുന്നത്.
ഈ വർഷത്തെ അവാർഡ്, ഫസ്റ്റ് അവാർഡിന്റെ പേര് സീനിയർ അക്വിസിഷൻ അവാർഡാണ്. അത് ഫസ്റ്റ് പ്രൈസ് അത് കിട്ടിയിരിക്കുന്നത് വേറൊരു ആൾക്കാണ്, എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്.
ഓക്കെ, ഇപ്പോ ദീപു പറഞ്ഞല്ലോ ഒരു നോർത്തേൺ ടെറിട്ടറിയിൽ തന്നെയുള്ള ഒരു സീനിയർ, അതായത് കമ്മ്യൂണിറ്റിക്ക് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു സീനിയറുടെ പടം വരയ്ക്കുക എന്നുള്ളതാണ് മത്സരം. ആരുടെ പടമാണ് ദീപു വരച്ചത്? എന്തുകൊണ്ടാണ് ആ വ്യക്തിയെ തന്നെ ദീപു തെരഞ്ഞെടുക്കാൻ കാരണം?
ഇങ്ങനൊരു എൻട്രിയെ കുറിച്ച് അറിഞ്ഞപ്പോ, ഇങ്ങനൊരു കോമ്പറ്റീഷനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോ ഞാനിങ്ങനെ, നമ്മൾ ഒബ്വിയസ്ലി നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ അന്വേഷിക്കും. നമുക്ക് അതുപോലെ ഒരു, ഇപ്പൊ ഇവിടെയുള്ള പലരെയും നമുക്കറിയില്ല, പലരെയും നമുക്ക് ജോലി സ്ഥലത്തൊന്നും അവിടെ നിന്നൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ സബ്ജക്റ്റിന്റെ പേര് ജെന്നിഫർ എന്നായിരുന്നു, ജെന്നിഫർ ടൗലിംഗ്. അങ്ങനെ ജെന്നിനെ കുറിച്ച് കേൾക്കുകയും ജെന്നൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വായിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവര് ഒരു ടീച്ചറായിരുന്നു. അപ്പോ അവര് കമ്മ്യൂണിറ്റി സ്റ്റുഡൻസിനെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ പോവുകയും അതുപോലെ ഡ്രാമ പഠിപ്പിച്ച് കുട്ടികളെ ഡ്രാമയൊക്കെ കളിപ്പിക്കുകയും, ഇപ്പൊ അവര് അവരുടെ 70s എന്നിട്ട് പോലും അവര് ഇപ്പോഴും ആക്റ്റീവ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആ ഒരു ഇതായിരുന്നു എന്നെ ഇൻസ്പയർ ചെയ്തത് അവരെ വരയ്ക്കാനായിട്ട്. അങ്ങനെ അവരെ കണ്ട് സംസാരിക്കുകയും തുടർന്നുള്ള മീറ്റിങ്ങുകളിലും സംഭാഷണങ്ങളിലൊക്കെ അവരെ കുറിച്ച് കൂടുതൽ അറിയുകയും അങ്ങനെ അവരെ വരയ്ക്കാനായിട്ടുള്ള ചാൻസ് കിട്ടുകയാണ് ഉണ്ടായത്.
ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് എത്ര എൻട്രീസ് ഉണ്ടായിരുന്നു ഈ മത്സരത്തിന്?
നമുക്ക് എൻട്രീസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അവരൊരു ക്ലോസിംഗ് ഡേറ്റ് വെക്കുമ്പോൾ ഒരുപാട് എൻട്രികൾ അവർക്ക് കിട്ടുമായിരിക്കും, അതിൽ നിന്ന് അവരെ ഫൈനൽസിനെ പിന്നീട് അറിയിക്കും. അപ്പൊ ഇത്തവണ എനിക്ക് തോന്നുന്നു 29 ഫൈനലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫസ്റ്റ് ഇതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടുള്ള ആളുകളെയാണ് ഫൈനലിസ്റ്റ് ആയിട്ട് അവർ പറയുന്നത്. അപ്പൊ ഫൈനലിസ്റ്റിന്റെ ലിസ്റ്റ് അവര് പിന്നീട് ഒരു ഒരു ഡേറ്റിൽ അവര് പബ്ലിഷ് ചെയ്യും, ഇത്രയും പേര് ഈ വർഷത്തെ ഫൈനലിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്.
ഓക്കെ ഓക്കെ. അപ്പൊ ഈ ജെന്നിഫർ എന്ന് പറയുന്ന സീനിയർ സിറ്റിസണെ വരയ്ക്കാനായിട്ട് ഇപ്പൊ എത്ര ദിവസം എടുത്തു ദീപുന്?
ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ദിവസം കൊണ്ട് തീർന്ന ഒരു സംഭവമാണ് ഈ പോർട്രേറ്റ്. കാരണം ഞാൻ അതിന്റെ ഒരു ഫൈനൽ ഡേറ്റിന്റെ അടുത്തായിട്ടാണ് ഇതിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് കാണുന്നത്. ഇങ്ങനൊരു കോമ്പറ്റീഷൻ ഉണ്ട്, ഇങ്ങനൊരു എൻട്രി ഉണ്ട് എന്നുള്ളത് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് പൊതുവെ ടൈം കുറവായിരുന്നു. അപ്പോ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ അന്വേഷിക്കുകയും അങ്ങനെ ജനനം മീറ്റ് ചെയ്യുകയും, അപ്പോ എനിക്ക് ടൈം വളരെ കുറവായത് കൊണ്ട് 2 ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്ത പോർട്രേറ്റ് ആയിരുന്നു ജെന്നിഫറിന്റെ പോർട്രേറ്റ്. കാരണം അവർക്ക് എൻട്രി ഫോമിന്റെ ഒപ്പം തന്നെ അവർക്ക് ഇതിന്റെ, നമ്മൾ വരച്ചതിന്റെ ഡിജിറ്റൽ ഇമേജും കൂടി സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അപ്പോ പെട്ടെന്ന് റഷപ്പ് ചെയ്ത് ഒരു 2 ഡേയ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്ത പോർട്രേറ്റ് ആണ് ജെന്നിഫറിന്റെ.
ആ ശരി, ഓക്കെ. അപ്പൊ എങ്ങനെയാ ദീപു വരച്ചത്, അതായത് ഇവരെ ഇരുത്തിക്കൊണ്ടാണോ വരച്ചത്?
അതിപ്പോ ഓരോ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ പെയിന്റർക്കും ഓരോ സ്റ്റൈലുകളുണ്ട്. ഇപ്പോ ചിലവര് അങ്ങനെ സ്റ്റുഡിയോയിൽ വെച്ച് അങ്ങനെ ഡയറക്റ്റ് വരയ്ക്കുന്നവരുണ്ട്. പക്ഷെ ഞാന് അവരെ 1-3 തവണ കണ്ട് അവരുടെ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുത്തു. പിന്നെ നമ്മളൊരു സ്കെച്ച് നമ്മൾ ആദ്യമേ എടുക്കും. അപ്പോ ആ ഒരു സ്കെച്ചും ഉണ്ടായിരിക്കും, പിന്നെ ഈ റാൻഡംലി എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അവരുടെ ഒരു ക്യാരക്ടറൈസേഷൻ ശരിക്കും കിട്ടും. അതിൽ നിന്ന് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വരയ്ക്കും. അത് ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് അവരുണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ് വരച്ചത്.
ഓക്കെ. പ്രതീക്ഷിച്ചിരുന്നോ ഈ അവാർഡ് കിട്ടും എന്നുള്ള കാര്യം?
ഇല്ല, തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം സാധാരണ ഇത് ഡാവിനിൽ നടക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞിരുന്നത്. അങ്ങനെയാണ് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ഇത്തവണ അവർ സെൻട്രൽ അലി സ്പ്രിംഗ്സിലായിരുന്നു അതിന്റെ ഒരു ഹോസ്റ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ അവാർഡ് സെറിമണിയുടെയും അതുപോലെ തന്നെ ഈ എക്സിബിഷന്റെ എല്ലാം. ഈ അവാർഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിൽ മാത്രമേ അവർ അവാർഡ് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യത്തുള്ളൂ. അപ്പോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടുന്ന് രാവിലെ നിന്ന് അലി സ്പ്രിംഗ്സിലേക്ക് കുറച്ച് ദൂരമുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ പോണോ പോകണ്ടേ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോ ഒബ്വിയസ്ലി എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, എന്തായാലും ഒന്ന് പോയി നോക്കൂ, സമ്മാനം എന്നല്ലെങ്കിൽ പ്രൈസ് ഒരു അവാർഡ് പ്രതീക്ഷിച്ചിട്ടല്ല, പക്ഷെ ഇതേ ഒരു പാഷൻ ഉള്ള ഒരുപാട് പേരെ പരിചയപ്പെടാനായിട്ട് പറ്റുമായിരിക്കും. ഒരുപാട് ഒത്തിരി വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോ അങ്ങനെയുള്ളവരെ പരിചയപ്പെടാം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ മാത്രമാണ് പോയത്. അല്ലാതെ ഒരിക്കലും അവാർഡ് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാരണം ഒത്തിരി ടെറിട്ടറി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒത്തിരി ആർട്ടിസ്റ്റുകൾ, പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ എൻ്റർവിലുള്ളവർ എനിക്കറിയാം. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് ഒരു അവാർഡ് കിട്ടേണ്ട കാര്യം ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ അവാർഡാണ്.
എന്തായിരുന്നു റിയാക്ഷൻ അവിടെ വെച്ച്? അവര് അൺഎക്സ്പെക്ടഡ് ആയിട്ട് അവര് പേര് വിളിക്കുമായിരുന്നായിരിക്കുമല്ലോ അല്ലെ?
അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളൊരു ക്രൗഡിൽ ഇരിക്കുമായിരുന്നു, പെട്ടെന്ന് നമ്മുടെ പേര് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് എന്താ പറയുന്നത്, അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഞാനിവിടെ 2014 വന്നതാണ്. അപ്പൊ ഒരു 6 years ഉള്ള എന്റെ ആദ്യത്തെ കോമ്പറ്റീഷൻ ആണ് ഞാനിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനും അതിലൊരു അവാർഡ് കിട്ടി, ഇത്രയും ആളുകൾക്കിടയിൽ ഇത്രയും വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളപ്പോ ഒരു അവാർഡ് കിട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു റെക്കഗ്നിഷൻ ആയിരുന്നു.
തീർച്ചയായിട്ടും. ദിബു വരച്ച വ്യക്തി ഉണ്ടല്ലോ ജെനിഫർ, ഈ ജെനിഫർ അവിടെ പ്രസന്റ് ആയിരുന്നു?
ആയിരുന്നു ആയിരുന്നു. അപ്പൊ അവര് എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും ഫംഗ്ഷന് പോകും. അപ്പൊ അവിടെ വെച്ചിട്ട് സമ്മാനം ഈ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞപ്പോ ജെനിഫറും വന്നു. ജെനിഫർ വലിയ സന്തോഷത്തിലായിരുന്നു, ജെനിഫർ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പിന്നെ പറഞ്ഞു വരുമ്പോൾ എന്നേക്കാൾ കൂടുതൽ റെക്കഗ്നീഷൻ, ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, ഒരു സീനിയർ ടെറിട്ടോറിയൻ ഉള്ള റെക്കഗ്നീഷൻ ആണ് ഇത് കൂടുതൽ ആർട്ടിസ്റ്റിനേക്കാൾ. കാരണം അവരുടെ പിക്ചറും അവരുടെ കാര്യങ്ങളുമാണ് എല്ലായിടത്തും വരുന്നത്. ഐ മീൻ ഞാൻ വരച്ച പോർട്രേറ്റ് എന്ന് പറയുമ്പോൾ അത് അവരുടെ പിക്ചറാണ്. അപ്പൊ അതാണ് എല്ലാ സ്ഥലത്തും എന്താ പറയുന്നത് അഡ്വർടൈസ് ചെയ്യുന്നതും വരുന്നതെല്ലാം. അപ്പൊ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നീഷൻ ആണത്. അപ്പൊ അവരൊരുപാട് ഹാപ്പി ആയിരുന്നു, ഒത്തിരി സന്തോഷത്തിലായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരെയും സ്റ്റേജിലേക്ക് വിളിച്ചു, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു.
ഓക്കേ, ദീപു വരച്ച ഈ ചിത്രം ഇവർ കണ്ടപ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു?
ഞാനിത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞാൽ എന്താ പറയുന്നത് വരച്ചു കഴിഞ്ഞ ഉടനെ ഞാൻ അവരെ കൊണ്ടുപോയി കാണിച്ചിരുന്നു. അപ്പൊ അവര് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാനായിട്ട്. കാണിച്ചു കഴിഞ്ഞപ്പോ അവര് വളരെ ഇമ്പ്രസ്ഡ് ആയി. അവര് പറഞ്ഞിരുന്ന കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങൾ, അവർ യൂസ് ചെയ്യുന്ന ഫൗണ്ടൻ പെൻ, അതുപോലെ അവരുടെ കൈകളിലെ കുറച്ച് ഡീറ്റെയിൽസ്, അതുപോലെ എക്സ്പ്രഷൻസ്, അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോ അവര് പറഞ്ഞു ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള പോർട്രേറ്റ് ആണ്, ഡെഫിനറ്റ്ലി പ്രൈസ് കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന എൻട്രി ഒരു നല്ല എൻട്രി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരത് പിക്ചർ കണ്ടു കഴിഞ്ഞപ്പോഴേ അവരും ഒത്തിരി ഹാപ്പി ആയിരുന്നു. അതായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും. ഒരു ജഡ്ജസ് പാനല് മാർക്കിടുന്നതിനേക്കാൾ ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിച്ച ആ സബ്ജക്റ്റിനെ അവരുടെ ഫേസുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒറിജിനൽ പിക്ചറുമായിട്ട് ഒരു ലൈക്നെസ് തോന്നുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് അതിനു മുമ്പ് തന്നെ എനിക്ക് അതിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി ഹാപ്പി ആയിരുന്നു എൻട്രി സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പേ.
ഓക്കേ ഓക്കേ. അപ്പം ദീപു എക്സിബിഷന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ ഈ ചിത്രം ഇനി എന്താണ് ചെയ്യുന്നത്, അവിടെ എക്സിബിഷൻ വെക്കുകയാണോ ചെയ്യുന്നത്?
അതെ, ഇപ്പോ December 4 തുടങ്ങിയ ഈ എക്സിബിഷൻ March 31, 2021 വരെ ഉണ്ടായിരിക്കും. അതോലിയൻ ആർട്സ് സെന്റർ എന്ന് പറയുന്ന സെൻട്രൽ ഓസ്ട്രേലിയയിലെ ഒരു ആർട്ടിന്റെ ഒരു വലിയൊരു എക്സിബിഷൻ സെന്ററിലാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. അത് എല്ലാ കാണികൾക്കും ഓപ്പൺ ആണ്, എല്ലാവർക്കും പോയി അത് കാണാവുന്നതാണ്. അപ്പൊ നമുക്കത് പിക്ചേഴ്സ് കണ്ടിട്ട് ഓഡിയൻസിന് ഇനി ഒരു അവാർഡും കൂടി റിമൈൻ ചെയ്യുന്നുണ്ട്, പീപ്പിൾ ചോയ്സ് അവാർഡ് എന്ന് പറയും. അപ്പൊ അതിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്താം. അത് ഓൺലൈൻ ആയിട്ടും ചെയ്യാം, അതുപോലെ തന്നെ നേരിട്ട് പോയിട്ട് ചെയ്യാം. ഓൺലൈൻ ആയിട്ട് ചെയ്യാവുന്നതിന്റെ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് അനൗൺസ് ചെയ്യുന്നത് എൻഡ് ഓഫ് എക്സെപ്ഷൻ ഡേറ്റ് ആണ്.
തീർച്ചയായിട്ടും. ഈ അവാർഡിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ, എൻട്രി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണ്?
ഞാൻ ഫേസ്ബുക്കിലാണ് ഇങ്ങനെ ഒരു എൻട്രിയുടെ കാര്യം കണ്ടത്. അപ്പൊ അതറിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മള് ഒബ്വിയസ്ലി അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതിന്റെ ഹിസ്റ്ററി ഒക്കെ നമ്മള് നോക്കി. അപ്പോ അത് വായിച്ചപ്പോ മനസ്സിലായി ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് അവാർഡ്. വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആർട്ട് അവാർഡിലെ ടെറിട്ടറിയിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് ഈ അവാർഡ്. അപ്പൊ അതിലേക്ക് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്കൊരു നമ്മുടെ പ്രൊഫൈലിൽ തരുന്ന ഒരു എന്താ പറയുന്ന ഒരു പോസിറ്റീവ് മാർക്ക് തന്നെയാണ് അത്. അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേഷൻ പോലും ഇങ്ങനെ ഒരു അവാർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും വലിയൊരു പോസിറ്റീവ് മാർക്കായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് അവാർഡ് കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു പോസിറ്റീവ് മാർക്കായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇപ്പോഴും.
തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഉള്ളത്, ദീപുനി അവാർഡ് ലഭിച്ചോ?
എനിക്ക് കിട്ടി, മീൻസ് അതിന് പ്രൈസ് മണി ഉണ്ട്, $2,000 ആണ് അതിന്റെ പ്രൈസ് മണി. അത് അവര് ടൈം എടുത്തിട്ടാണ് നമുക്ക് സെൻഡ് ചെയ്യുന്നത്, അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് എനിക്ക് ഓൾറെഡി കിട്ടി, ഞാൻ അന്ന് തന്നെ അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് അവാർഡ് ചെയ്തു, ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ വഴിയാണ് ഉണ്ടാകുന്നത്.
ഈ വരച്ച പോർട്രേറ്റ് എങ്ങനെ ദീപുവിന് തന്നെ ലഭിക്കുവാണോ അതോ അതവിടെ
നമ്മൾ അതിനൊരു പ്രൈസ് ഇട്ടിട്ട് അത് അവിടെ അവർക്ക് അവർക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ള എല്ലാ ഇതും അധികാരവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ചില സമയത്ത് അത് സെയിലായി പോവും. ഇനി അങ്ങനെ വിറ്റുപോകാത്ത ആർട്ട് വർക്കുകൾ ഉണ്ടെങ്കിൽ അത് March 31st ശേഷം നമ്മുടെ കയ്യിലേക്ക് കിട്ടും. അപ്പൊ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കുക, നമ്മുടെ സബ്ജക്റ്റിന് കൊടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അടുത്ത മൊമെന്റ് ഇപ്പൊ എക്സിബിഷൻ ടൈമിൽ ആർക്ക് വേണമെങ്കിലും അത് ബൈ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്.
ഓക്കെ ദീപു, എന്തായാലും ഇങ്ങനൊരു അവാർഡ് ലഭിച്ചതിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഇത്രയും കാര്യങ്ങൾ എസ് ബി എസ് മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി ദീപു ജോസ്.
താങ്ക് യു വെരി മച്ച്.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.